കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് നമ്മളിന്ന് പഠന വിഷയമാക്കുന്നത്. ആദ്യഘട്ടം ആദ്യ ചരിത്രം, പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രഹാമിന്റെ വിളി വരെയുള്ള കാലഘട്ടം. രക്ഷാചരിത്രം ആവശ്യമായ സാഹചര്യം അവിടെ നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ ഘട്ടം, പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം, അബ്രഹാമിന്റെ വിളി മുതൽ ഈജിപ്തിൽ വെച്ചുള്ള ജോസഫിൻ്റെ മരണം വരെയുള്ള കാലഘട്ടം. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ, എപ്രകാരം ദൈവം മാനവ ചരിത്രത്തിലേക്ക് കടന്നുവന്നുവെന്നും അബ്രാഹാം എന്നൊരു വ്യക്തിയെ വിളിച്ച് പുറത്തിറക്കി ആ വ്യക്തിയുമായി ഉടമ്പടി സ്ഥാപിച്ച് ആ വ്യക്തിയിലൂടെ ലോകജനതകളെ മുഴുവൻ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് നമ്മൾ കണ്ടു. എപ്രകാരമാണ് അബ്രാഹാമും അബ്രാഹാമിന്റെ സന്തതികളും ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോയതെന്നും എപ്രകാരം ദൈവം ആ വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുവെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠനവിഷയമാക്കാൻ പോകുന്നത് ഈ അബ്രാഹാമിന്റെ സന്തതികൾക്ക് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. ഈജിപ്തിൽ ചെന്നെത്തിയ യാക്കോബിൻ്റെ മക്കൾ എപ്രകാരം അവിടുന്ന് പുറപ്പെട്ട് വാഗ്ദത്ത് ഭൂമി ലക്ഷ്യമാക്കി യാത്ര ചെയ്തു എന്നതാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. പുറപ്പാട് സംഭവം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പുറപ്പാട് സംഭവം മുഖ്യമായും ഉൾക്കൊള്ളുന്നത് ഈജിപ്തിൽ നിന്നുള്ള മോചനം. ഒന്ന്, ഈജിപ്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അടിമകളായിത്തീരുകയും അവിടെ നിന്ന് വിമോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം. അവിടെ നിന്ന് ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ സീനായി മരുഭൂമിയിലെത്തി. ആ മരുഭൂമിയുടെ മരുഭൂമിയിൽ സീനായി മലയുടെ താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ വെച്ച് രണ്ടാമത്തെ പ്രധാന സംഭവം നടക്കുന്നു, ഉടമ്പടി. ഈജിപ്തിൽ നിന്നുള്ള വിമോചനം, സീനായി ഉടമ്പടി. മൂന്നാമത്തെ ഘട്ടം, ഈ സീനായി ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞ് സീനായി മലയിൽ നിന്ന് വാഗ്ദത്ത് ഭൂമിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര. ഇപ്പോഴും മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഈ പുറപ്പാട് സംഭവത്തിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന്, ഈജിപ്തിൽ നിന്നുള്ള വിമോചനം. രണ്ട്, സീനായി ഉടമ്പടി. മൂന്ന്, മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഈ സംഭവങ്ങൾ മുഴുവനും കൂടി ബൈബിളിലെ 4 പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്ന 4 പുസ്തകങ്ങളും ഈ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 1:1-18 വരെയുള്ള അധ്യായങ്ങളിൽ ഈ വിമോചനത്തിൻ്റെ ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. എപ്രകാരം ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിത്തീരുന്നുവെന്നും അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്താൽ, ദൈവത്തിൻ്റെ ശക്തി പ്രകടനത്താൽ, ദൈവം വിളിച്ച മോശ നേതാവിൻ്റെ കീഴിൽ എപ്രകാരം അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ട് സീനായ് മലയുടെ അടിവാരത്തെത്തുന്നുവെന്ന് ഒന്നു മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ അങ്ങോട്ടുള്ളത് സീനായി ഉടമ്പടിയുടെ ചരിത്രമാണ്. സുദീർഘമാണ് വിവരണം. പുറപ്പാട് പുസ്തകം മുഴുവനും 19 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം മുഴുവനും 27 അധ്യായങ്ങളും, സംഖ്യാപുസ്തകം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും, ഇത്രയും ഭാഗം സീനായി മലയുടെ അടിവാരത്തെ സംഭവങ്ങളാണ് അഥവാ സീനായി ഉടമ്പടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേത് യാത്രയുടെ ചരിത്രമാണ്. ആ യാത്രയുടെ ചരിത്രം സംഖ്യാപുസ്തകം 10 അധ്യായം മുതൽ നിയമാവർത്തന പുസ്തകം 34 അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്നു. ഈ യാത്ര സീനായി മലയുടെ അടിവാരത്തു നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിയിലൂടെ അലഞ്ഞുതിരിയുന്നു 40 വർഷം. സാഹചര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു അലച്ചിൽ വേണ്ടി വന്നത് എന്ന്. ഇങ്ങനെ കാനാൻ ദേശത്തിന്റെ കിഴക്കേ കരയിൽ ജോർദാൻ നദിയുടെ കിഴക്കുഭാഗത്തിൽ നേബോ പർവ്വതത്തിന്റെ താഴ്വരയിൽ മൊവാബ് സമതലത്ത് പാളയമടിച്ചിരിക്കുന്ന ഒരു ജനമാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് മോശയുടെ മരണം രേഖപ്പെടുത്തുന്നതോടുകൂടി ഈ പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ അവസാനിക്കുകയാണ്, അഥവാ പുറപ്പാട് സംഭവത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പഞ്ചഗ്രന്ഥത്തിന്റെ അവസാനത്തെ പുസ്തകമായ നിയമാവർത്തന പുസ്തകത്തിലും പുറപ്പാടിന്റെ ലക്ഷ്യം പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുന്നില്ല. പുറപ്പാട് ലക്ഷ്യം വയ്ക്കുന്നത് ഈജിപ്തിൽ നിന്നുള്ള മോചനമല്ല, വാഗ്ദത്ത ഭൂമിയിലുള്ള പ്രവേശമാണ്. ആ പ്രവേശനത്തിലേക്കുള്ള തുടക്കം മാത്രമാണ് വിമോചനം. വിമോചനം ലക്ഷ്യം വയ്ക്കുന്നത് രക്ഷയാണ്. ആ രക്ഷയാകട്ടെ വാഗ്ദത്ത ഭൂമിയിലാണ് ലഭ്യമാവുക. അപ്പോഴ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിൽ ചെന്നെത്തുന്നവരെയുള്ള കാലഘട്ടം മുഴുവനും കൂടി ഉൾക്കൊള്ളുന്നതാവണം പുറപ്പാട് സംഭവം. പക്ഷേ അതിൻ്റെ അവസാന ഭാഗം നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിലാണ് കാണുന്നത്. ഇന്ന് നമ്മൾ പുറപ്പാട് സംഭവം എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത് പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്ന ഈ നാല് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളാണ്. പുറപ്പാട് സംഭവത്തിൻ്റെ പ്രാധാന്യത്തെ കൂടി ഓർക്കുക. എന്നാണ് ഇത് സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? പുറപ്പാട് സംഭവത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. BC 1450 1250 മധ്യയാണെന്ന് പൊതുവേ പറയാം. പല തീയതികൾ, പല കാലഘട്ടങ്ങൾ നിശ്ചയിക്കാൻ പല കാരണങ്ങളാണ് പലരും എടുത്തു കാണിക്കുക. ഏതായാലും ഇസ്രായേൽക്കാർ ഈജിപ്തിലെ, പ്രത്യേകിച്ചും ഗോഷൻ പ്രദേശത്തെ സംഭരണ നഗരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിമവേല ചെയ്യേണ്ടി വന്നുവെന്നും അത് റാംസേസ് രണ്ടാമൻ രാജാവിൻ്റെ കാലത്താണെന്നുമുള്ള നിഗമനത്തിൽ നിന്ന് പൊതുവെ ഒരു തീരുമാനത്തിലെത്തും. BC 1310 1300 ഇടയിലാണ് പുറപ്പാട് അഥവാ ഈ വിമോചനം നടന്നത്, ഈജിപ്തിൽ നിന്ന് പുറപ്പാട്. അത് ഏതാണ്ട് 1250 വരെ ദീർഘിക്കുന്നു. 1250 ഇസ്രായേൽക്കാർ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അപ്പോഴ് 13 സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ പകുതിയിലാണ് ഈ പുറപ്പാട് സംഭവം നടക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അന്നുണ്ടായ ഒരു പ്രത്യേകത, ഈജിപ്തിലെ ഒരു പ്രത്യേക രാജവംശം കടന്നു വന്നതോടുകൂടിയായിരുന്നു. ഇസ്രായേൽക്കാർ ഈജിപ്തിലേക്ക് കടന്നു വരുന്നത് 1700 അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത് ഒരു വിദേശീയ രാജവംശമായിരുന്നു. ഹിക്സോസ് എന്നറിയപ്പെടുന്ന കിഴക്ക് നിന്ന് വന്ന അമോര്യ രാജവംശമായിരുന്നു ഈജിപ്തിൽ ആദ്യമായും അവസാനമായും ഒരു വിദേശീയ രാജവംശം ഭരണം നടത്തിയത്, 1700 മുതൽ 1550 വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലാവണം ഇസ്രായേൽക്കാർക്ക് ഈജിപ്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നത്, വലിയ അവകാശങ്ങളും അംഗീകാരവും അധികാരവും ഒക്കെ ലഭിച്ചത്. 1550 BC ഒരു പുതിയ രാജവംശം ഭരണം തുടങ്ങുകയും വിദേശീയരായിരുന്നവർ ഒന്നുകിൽ നാട് കടത്തപ്പെടുകയോ അല്ലെങ്കിൽ അടിമകളാക്കുകയോ ചെയ്യപ്പെടുകയോ ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽക്കാർക്കും അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അടിമത്തം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം അവസാനത്തെ രാജാവായ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ വസിക്കുമ്പോൾ അവസാനമായിരുന്ന റാംസസ് രാജാവിൻ്റെ കാലഘട്ടത്തിലാവണം ഇസ്രായേൽക്കാർ പുറപ്പെട്ടു പോകുന്നത് എന്ന് പൊതുവെ കരുതുന്നു. ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം നിർണായകമാണ്. ഏറ്റവും പ്രധാനം കാരണം ഈ ഒരു സംഭവത്തിലൂടെയാണ് ഇസ്രായേൽ ഒരു ജനമായി മാറുന്നത്. ഈ ഒരു സംഭവത്തിലൂടെയാണ് ഇസ്രായേലിന് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി കിട്ടുന്നത്. അതുവരെ ഉണ്ടായിരുന്നതും തികച്ചും വ്യത്യസ്തമായൊരു ദൈവചിത്രം ഇവിടെ കടന്നു വരുന്നു. ആ ചിത്രം ഇതാണ്, അടിമകളുടെ നിലവിളി കേൾക്കുന്ന ദൈവം. നിലവിളി കേട്ടടങ്ങിയിരിക്കുകയല്ല, ഇറങ്ങി വന്ന് ആ നിലവിളിക്ക് പരിഹാരം കാണുന്നവനാ ദൈവം. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ ദീനരോധനം ഞാൻ കേട്ടു, അവരുടെ ക്ലേശങ്ങൾ യാത്രകൾ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുന്ന കണ്ണും കാതും കരളുമുള്ള ഒരു ദൈവം. അടിമകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അടിമകൾക്ക് വിടുതൽ നൽകുന്ന ദൈവം, ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ ചിത്രം പ്രത്യക്ഷമാകുന്നത് പുറപ്പാട് സംഭവത്തിലൂടെയാണ്. ഇതാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ പ്രത്യേകതയെന്നും പറയാവുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ മുഴുവനും കേന്ദ്രമായി നിൽക്കുന്നത് ഈ പുറപ്പാട് സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ചാണ് ഇസ്രായേൽക്കാർ എപ്പോഴും ചിന്തിക്കുക. തങ്ങളുടെ ഏതെങ്കിലും പെരുന്നാളുകൾ, തിരുനാളുകൾ ഉണ്ടെങ്കിൽ ഈ പുറപ്പാടുമായി ബന്ധപ്പെട്ടതായിരിക്കും. പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകൾ, പെസഹ, പെന്തക്കോസ്ത, കൂടാര തിരുനാൾ, ഈ മൂന്ന് തിരുനാളുകളും പുറപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ആ പുറപ്പാട് സംഭവത്തിൻ്റെ അനുസ്മരണമാണ് അവർ ആചരിച്ചിരുന്നത്, ആഘോഷിച്ചിരുന്നത്. അനേകം സങ്കീർത്തനങ്ങൾ, ഉദാഹരണത്തിന് 78, 81, 105, 106, 114, 135, 136, ഈ സങ്കീർത്തനങ്ങളൊക്കെ പുറപ്പാട് സംഭവത്തിൻ്റെ പ്രകീർത്തനങ്ങളാണ്. അവിടെയാണ് ദൈവത്തെ അവർ കണ്ടറിഞ്ഞത്, അവിടെയാണ് ദൈവത്തിൻ്റെ ഹൃദയം അവർ മനസ്സിലാക്കിയത്. പഴയകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നിർണായകമായ, ഇസ്രായേൽ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും നിർണായകമായ, ഐഡിയലായ, ആദർശപരമായ ഒരു കാലഘട്ടമായി ഈ പുറപ്പാട് സംഭവത്തെ പ്രവാചകന്മാർ ചിത്രീകരിക്കുന്നു. ഉദാഹരണത്തിന് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ മരുഭൂമിയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുക. മരുഭൂമിയിലായിരുന്നപ്പോൾ എന്നതുപോലെ ഇസ്രായേൽക്കാരെ വീണ്ടും അവൻ മരുഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്നും അവിടെ ഹൃദ്യമായി സംസാരിക്കുമെന്നും ഒക്കെ പറയുന്നു. 2-ാമത്തെ അധ്യായം 16-14 മുതലുള്ള വാക്യങ്ങൾ, 2:14-17 വരെ, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എന്നെ വിളിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമനെന്ന് വിളിക്കും. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞകാല സംഭവമായിട്ട് പ്രവാചകന്മാർ എടുത്തു കാണിക്കുന്നത് ഈ പുറപ്പാടിനെയാണ്. ആമോസിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, ഈജിപ്ത് ദേശത്ത് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി. ദൈവം ഇസ്രായേലിന് കൊടുത്ത ഏറ്റവും വലിയ ദാനമാണ് ഈ പുറപ്പാട്. അതിലൂടെ അവർക്ക് ലഭിച്ച ഉടമ്പടി, സ്വന്തമായി ലഭിച്ച ദേശം, ഭാവിയിലുള്ള എല്ലാ വിമോചനത്തിൻ്റെയും ഒരു മാതൃകയായിട്ടാണ് പുറപ്പാടിനെ അവർ കാണുന്നത്. BC 587 എല്ലാം നഷ്ടപ്പെട്ട് ബാബിലോൺ പ്രവാസത്തിലായി കഴിയുമ്പോൾ ആ പ്രവാസികളോട് പ്രവാചകൻ വഴി ദൈവം പറയുന്നത് വീണ്ടും ഒരു പുതിയ പുറപ്പാടിനെക്കുറിച്ചാണ്. യേശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ 2-ാമത്തെ പുറപ്പാടിനെക്കുറിച്ച് പറയും. ബാബിലോണിൽ നിന്ന് മടങ്ങി വരുന്നത് ഒരു പുറപ്പാട് പോലെയാണ് അവർ കാണുക. ഇപ്പോഴ് പഴയ നിയമത്തിൽ മൊത്തമായി നോക്കുമ്പോൾ വിമോചനത്തിൻ്റെ ഒരു മാതൃകയാണ്, വിമോചനത്തിൻ്റെ അടിസ്ഥാനമാണ് പുറപ്പാട്. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ, ഇസ്രായേലിനെ സ്വന്തമായ ഒരു ജനമായി തിരഞ്ഞെടുക്കുന്ന സംഭവം, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ കേന്ദ്രം പുറപ്പാട് സംഭവമാണ്. പുതിയ നിയമത്തിലും പുറപ്പാട് സംഭവത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. യേശുവിൻ്റെ യുദ്ധം തന്നെ ഒരു പുറപ്പാടായിട്ടാണ് അവതരിപ്പിക്കുക. ഉദാഹരണത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് യേശു പറയുന്നത്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യേശുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പിതാവിന് പക്കലേക്കുള്ള കടന്നുപോവലിനെ ഒരു പുറപ്പാടായി കാണുന്നു. അതുതന്നെയാണ് മലയിൽ വെച്ച് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ സംസാരിക്കുന്നത്. ഇവിടുന്നുള്ള കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ ജീവിതത്തെ ഒരു പുറപ്പാടായി, ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള കടന്നുപോകലായി ചിത്രീകരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതം. ഉദാഹരണത്തിന് പത്രോസ് 2:11-14 വാക്യങ്ങൾ ഇപ്രകാരം കാണും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു. എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. പുറപ്പാട്, വേർപാട്, ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകൽ, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നു പുറപ്പാടെങ്കിൽ, യേശുവിനെ സംബന്ധിച്ചത് ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. അത് ഒരു കടന്നുപോകലാണ് പുറപ്പാട്. അതാണ് പെസഹ ആഘോഷം. ഈ പെസഹ ആഘോഷത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ചിത്രം, പുറപ്പാടിൽ കാണുന്ന ദൈവത്തിൻ്റെ ചിത്രം, അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും കൂടുതൽ ആദ്യമേ പ്രകടമാവുക. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്തിച്ചൊലിക്കുന്ന മുൾപ്പടർപ്പിൽ, എരിഞ്ഞു ചാമ്പലാകാതെ നിൽക്കുന്ന മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ മോശ അടുത്തു ചെല്ലും. ഞാനീ ദൃശ്യമൊന്ന് അടുത്തു ചെന്ന് കാണട്ടെ. അപ്പോൾ വരും ദൈവത്തിൻ്റെ ശബ്ദം, അടുത്തു വരരുത്, നിന്റെ കാലുകളിൽ നിന്ന് ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ആദ്യമേ പുറപ്പാട് സംഭവത്തിൽ പ്രകടമാവുക, കടന്നു വരുന്ന ദൈവത്തിൻ്റെ വിശുദ്ധി. പക്ഷേ ഈ വിശുദ്ധി എങ്ങനെയാണ് പ്രകടമാവുക? കത്തിച്ചൊലിക്കുന്ന ഉൾപ്പെടർപ്പിൽ മാത്രമല്ല, നോർക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രകടമാകുന്നത് അവിടുത്തെ സ്വഭാവം വ്യക്തമാക്കുന്നതിലൂടെയാണ്. ആ സ്വഭാവമാകട്ടെ കരുണയുടെയും സ്നേഹത്തിൻ്റെതുമാണ്. പുറപ്പാട് പുസ്തകം 3:7-8 വാക്യങ്ങൾ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിരുന്നവരെ മോചിപ്പിക്കാനും അവിടുന്ന് ക്ഷേമകരവും വിസ്തൃതവുമാ തേനും പാലുമൊഴുകുന്നതുമായ ദേശത്തേക്ക് അവർ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. നിലവിളി കേൾക്കുകയും ആ നിലവിളിയുടെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുകയും വിമോചനം നൽകുകയും ചെയ്യുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രകടമാവുക. ഇത് പുറപ്പാട് സംഭവത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയിലൊന്നാണ്. വിമോചകനായ ദൈവം, വിശുദ്ധനായ ദൈവം. ഈ വിശുദ്ധനായ ദൈവമാണ് അഡ്രസ് ഇല്ലാതിരുന്ന ഒരുപറ്റം അടിമകളെ തൻ്റെ ജനമെന്ന് വിശേഷിപ്പിക്കുക. ഉടമ്പടിയുടെ ദൈവമാണ് സീനായി ഉടമ്പടിയിൽ. ഇപ്പോൾ പുറപ്പാടിൻ്റെ ദൈവം വിശുദ്ധനാണ്, വിമോചകനാണ്, ഉടമ്പടിയുടെ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഈജിപ്തിലെ സൈന്യത്തെ മുഴുവനും ഒരായുധവും ഉപയോഗിക്കാതെ പരാജയപ്പെടുത്താൻ മാത്രം ഫറവോയുടെ ഏറ്റവും ശക്തമായ തേർപ്പടയെ ചെങ്കടലിൽ മുക്കാൻ മാത്രം ശക്തനാണ് അവിടുന്ന്. അവിടുത്തെ ശക്തിക്കെതിരെ ചെറുത്തു നിൽക്കാൻ ആർക്കും സാധിക്കില്ല. സർവ അധിപനും സർവശക്തനുമായ ദൈവമാണ് പുറപ്പാട് നയിക്കുന്ന ദൈവം. ആ ദൈവം പാവങ്ങളോട് പക്ഷം ചേരുന്നവരാണ്, പ്രതിബദ്ധതയുള്ളവനാണ്. അത് പ്രത്യേകമായിട്ടും ഈജിപ്തുകാർ അനുഭവിച്ചതായി 14-ാമത്തെ അധ്യായത്തിൽ കാണും. 14-ാമത്തെ അധ്യായം, പുറപ്പാട് 14-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി, തമൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം, കർത്താവ് അവർക്കു വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. പാവങ്ങളുടെ പക്ഷം ചേരുന്ന ദൈവം എന്ന് പറയുന്നെങ്കിൽ അതിനടിസ്ഥാനമായി നിൽക്കുന്നതാണ് കർത്താവ് അവർക്കു വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഒളിച്ചോടുന്ന ഇസ്രായേൽക്കാരെ വീണ്ടും തടവുകാരായി പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി വിഭജിക്കപ്പെട്ട കടലിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഫറവോയുടെ സൈന്യത്തിനെതിരെ കർത്താവ് തിരിയുന്നത്. അപ്പോഴേ ദൈവം പാവങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന, നിലവിളി കേൾക്കുന്ന, പക്ഷം ചേരുന്ന ഒരു ദൈവമാണ് പുറപ്പാട് പുസ്തകത്തിൽ. ദൈവം വാഗ്ദാനങ്ങളുടെ ദൈവമാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. പുറപ്പാട് നയിക്കുന്ന ദൈവം, ആ ദൈവം വാഗ്ദാനം നൽകുന്നു, നിങ്ങളെ ഞാൻ സ്വന്തം ജനമായി സ്വീകരിക്കും. ആ വാഗ്ദാനങ്ങൾ അവൾ നിറവേറ്റുകയും ചെയ്യുന്നു. ഉടമ്പടിയിലൂടെ വാഗ്ദാനം നൽകുകയാണ്. അതോടൊപ്പം ഉടമ്പടിയുടെ പ്രമാണങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നവനുമാണ് ദൈവം. പുറപ്പാടിലെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നവനാണ് തൻ്റെ പദ്ധതി, തൻ്റെ ഹിതം. ദൈവഹിതം പ്രമാണങ്ങളുടെ ഉടമ്പടികളായി, ഉടമ്പടിയുടെ നിയമങ്ങളായി നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമം ഉടമ്പടിയുടെ പ്രമാണങ്ങളായിട്ട് ആ ദൈവമാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. മുൻപേ പോകുന്നു, അവൻ രാത്രിയിൽ അഗ്നിസ്തംഭമായി പകല് മേഘസ്തംഭമായി ജനങ്ങൾക്ക് വഴി നയിക്കുന്നവനാണ്. ഈ ദൈവം അനുസരണക്കേടിന് ശിക്ഷിക്കുന്നവനാണ്. സ്വന്തം ജനമെന്ന് വിളിക്കുന്ന, തിരഞ്ഞെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ പോലും അവരുടെ അവിശ്വസ്തയുടെയും അനുസരണക്കേടിൻ്റെയും പേരിൽ ശിക്ഷിക്കുന്നവനാണ്. പാവങ്ങളുടെ പക്ഷം ചേരുന്നവനാണെങ്കിലും പാവങ്ങളും അനുസരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നവനാണ്. ഈ ദൈവമാണ് ഇസ്രായേലിനെ ശക്തിപ്പെടുത്തുന്നത്. മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുക്കുന്നു, അതേസമയം യുദ്ധം ചെയ്ത് കീഴടക്കാൻ, വാഗ്ദത്ത ഭൂമി കൈയടക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും. കാദേശ് ബർണയായിൽ നിന്ന് കർത്താവ് പറയും, നിങ്ങൾ കടന്നു ചെന്ന് ആക്രമിച്ച് കീഴടക്കുക, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കുക. വാഗ്ദത്ത ഭൂമി എന്ന് ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം സ്വന്തമാക്കണമെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കണം. അലസന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒന്നല്ല വാഗ്ദത്ത ഭൂമിയും ദൈവരാജ്യവും. യേശു പിന്നീട് പറയും, ദൈവരാജ്യം ബലവശമാണ്. ബലം പ്രയോഗിക്കുന്നവരോട് മാത്രമേ ദൈവരാജ്യം പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. മറ്റുള്ളവർക്കെതിരായിട്ടല്ല, തനിക്ക് തന്നെതിരായിട്ടാണ് ബലപ്രയോഗം ആവശ്യമായി വരുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന്. ദൈവം സന്നിഹിതനാണ്, മുമ്പേ പോകുന്നവനാണ്. പലതവണ പറയും നിയമാവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെ, നിങ്ങൾക്ക് പാളയമടിക്കാൻ, സ്ഥലമൊരുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയായിരുന്നു. ജനത്തിന് മുമ്പേ വഴികാട്ടിയായി, ജനത്തിന് പിന്നിൽ സംരക്ഷകനായി, മുകളിൽ തണലായി. ഇപ്പോൾ ദൈവം ഇസ്രായേൽക്കാർക്കൊരു ടണൽ പോലെയാവുകയാണ്, ഒരു തുരങ്കം പോലെ. മുമ്പിലും പിമ്പിലും മുകളിലും വശങ്ങളിലും എല്ലാം കാവൽ നിൽക്കുന്ന ദൈവം. ദൈവം ഒരു കൂടാരം പോലെയാണ്. ആ ദൈവമാണ് സംരക്ഷണം നൽകുന്നത്. ഇങ്ങനെയാണ് പുറപ്പാട് സംഭവത്തിൽ ദൈവത്തെ അവർ തിരിച്ചറിയുക, ഇവർ തിരിച്ചറിയുക. ഇവരെ ഉണ്ടായിരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം. ഇതുവരെ പരിചയമുണ്ടായിരുന്നത് വലിയവർക്ക് സംരക്ഷണം നൽകുന്ന രാജാവായ ദൈവത്തെക്കുറിച്ചാണ്, രാജാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ചാണ്. പക്ഷേ പുറപ്പാട് സംഭവത്തിലൂടെ പ്രകടമാകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ദൈവചിത്രം. ഒന്നുമില്ലാത്തവനെ സ്വന്തം ജനമെന്ന് വിളിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുകയും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവരുടെ മുമ്പേ പോവുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ജനമെപ്രകാരമുള്ളതായിരിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പുറപ്പാട് സംഭവത്തിൽ ജനം വിശുദ്ധിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ജനം വിശുദ്ധമായിരിക്കണമെന്നാണ് ആദ്യത്തെ നിബന്ധന. എങ്ങനെയാണ് വിശുദ്ധമാവുക? ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരാവണം. നിങ്ങളെൻ്റെ സ്വന്തം ജനമായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യമാണ്, വിശുദ്ധ ജനമാണ്. പുറപ്പാട് പുസ്തകം 19:4-6 വാക്യങ്ങളിൽ ഉടമ്പടിയുടെ നിബന്ധനയുടെ ഭാഗമായി എടുത്തു കാണിക്കും, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കണം. ആ സ്വന്തം ജനമാകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം, പ്രമാണങ്ങൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനമായിരിക്കണം ഇസ്രായേൽ ജനം. എ ഹോളി പീപ്പിൾ ആൻഡ് ഒബീഡിയൻറ്റ് പീപ്പിൾ, ദൈവത്തോട് വിശ്വസ്തതയുള്ള, ദൈവത്തെ അനുസരിക്കുന്ന. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ജനത്തിൻ്റെ സ്വഭാവം? അവർ വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാണ്, പലപ്പോഴും വിശുദ്ധരല്ല. അവർ ബലഹീനരാണ്. അവർ പലപ്പോഴും അനുസരണക്കേട് കാണിക്കുന്നവരാണ്, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരാണ്. അതൊരു പാവപ്പെട്ട സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഭാഗം നമ്മൾ കാണും. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതുവരെ അവർ ദൈവത്തെ അനുസരിച്ചു, സന്തോഷത്തോടുകൂടി പുറത്തു വന്നു. പക്ഷേ ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പരാതിപ്പെടുകയാണ്, പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പതറുകയാണ്. മരുഭൂമിയിൽ കടന്നു വരുമ്പോൾ ആഹാരമില്ല, വെള്ളമില്ല, പരാതികളായി പിറുപിറുപ്പായി മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹമായി. നേതാവിനെതിരെയാണ് എപ്പോഴും പിറുപിറുപ്പ്. ഈജിപ്തിൽ ശവകുടീരങ്ങളില്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കാനായി നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെ കയർക്കുന്ന ജനം. അവസാനം മോശയെ തന്നെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം പുതിയ നേതാവിനെയും കൂട്ടി തിരിച്ച് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന ജനം. ജനത്തിൻ്റെ വളർച്ച, ജനത്തിൻ്റെ ഒരു പരിശീലനം ഇവിടെ നമ്മൾ കാണുകയാണ്. പിറുപിറുക്കുന്ന ജനം, അനുസരണമില്ലാത്ത ജനം, ഇതേത് ജനത്തിൻ്റെയും ഒരു സവിശേഷതയുമാണ്. ദൈവം സ്വന്തമായി തിരഞ്ഞെടുത്ത് വിളിക്കുന്ന ജനം സാവകാശമാണ് ആ വിളിക്കനുസൃതമായി ജീവിക്കാനായിട്ട് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശിക്ഷണം ലഭിക്കുന്നു, ശിക്ഷ ലഭിക്കുന്നു. ആ ശിക്ഷ ലഭിക്കുമ്പോൾ അവർ പരാതിപ്പെടും, അതിനേക്കാൾ കൂടുതൽ പ്രായശ്ചിത്തം അനുഷ്ഠിക്കും, അവർ മാനസാന്തരപ്പെടുന്നു, തിരിച്ച് മടങ്ങി വരാനായിട്ട് സന്നദ്ധരാകുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപ കിട്ടുമ്പോൾ സന്തോഷിക്കും, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരാതി പറയും, ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കും, നേതാവിനെ വധിക്കാൻ ശ്രമിക്കും. എന്നാലും ദൈവം അവരെ ആത്യന്തികമായിട്ട് കൈവിടുന്നില്ല. ഇങ്ങനെ പരാജയത്തിലൂടെയും വിജയത്തിലൂടെയും വീണും എണീറ്റും നടക്കാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പുറപ്പാടിൻ്റെ കാലഘട്ടം. ഈ പുറപ്പാട് കാലഘട്ടത്തിൽ 4 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആദ്യത്തേത് പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകം 1-18 അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ വിമോചനത്തെക്കുറിച്ചാണ് പറയുന്നത്. എപ്രകാരം ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായി തീർന്നുവെന്നും എപ്രകാരം അവരുടെ നിലവിളി കേട്ട് ദൈവം അവർക്കൊരു വിമോചനെ അയച്ചു, അവരെ രക്ഷിച്ചുവെന്നും ആദ്യത്തെ ഭാഗം നമുക്ക് പറഞ്ഞു തരും. രണ്ടാമത്തേത് വിശദമായ ഉടമ്പടിയുടെ ചിത്രീകരണമാണ്. സീനായ്മലയുടെ അടിവാരത്ത് വെച്ച് ദൈവം അവരുമായി ചെയ്ത ഉടമ്പടി. ആ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഉടമ്പടി ലംഘിക്കുകയും അങ്ങനെ സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ്. കാളക്കുട്ടി ആരാധിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിന് ഉടമ്പടി ലംഘിച്ച ജനമാണ് ഇസ്രായേൽ ജനം. ആ ജനത്തെയാണ് ദൈവം വീണ്ടും വീണ്ടും സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടമാക്കുകയും ചെയ്യുക, അവരെ നയിക്കുക. സീനായ്മലയുടെ അടിവാരത്ത് വെച്ച് നൽകുന്ന ഉടമ്പടിയിലൂടെ ദൈവം ഇസ്രായേലിനൊരു ജനമാക്കി വാർത്തെടുത്തു. അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സീനായിൽ വെച്ച് നൽകിയിട്ടുണ്ടായി. ഈ അനുസ്മരണങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് തിരുനാൾ ആഘോഷങ്ങൾ അവർക്ക് നൽകുക. അവരുടെ ആരാധനക്രമം ഇവിടെ വെച്ചാണ് രൂപപ്പെടാനായിട്ട് ആരംഭിക്കുക. എന്നെ ആരാധിക്കുന്ന ഒരു ജനമായിരിക്കണം ഇസ്രായേൽ. ലേവ്യരുടെ പുസ്തകം മുഴുവനും ഇസ്രായേലിൻ്റെ വിശുദ്ധിക്ക് ആവശ്യമായ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പുരോഹിത ജനമായിരിക്കണം, നിങ്ങളെനിക്ക് സ്വന്തം ജനമായിരിക്കും, ഒരു വിശുദ്ധ ജനമായിരിക്കും, പുരോഹിത രാജ്യമായിരിക്കും. ദൈവജനം ഇസ്രായേൽ ജനം ലോക ജനതകൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പുരോഹിത ശുശ്രൂഷ അർപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് ലേവ്യരുടെ പുസ്തകത്തിൽ ഈ പുരോഹിത ശുശ്രൂഷയെക്കുറിച്ച്, ആരാധനയെയും ബലിയർപ്പണത്തെയും കുറിച്ച് വിശുദ്ധിയുടെ നിയമങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പരാമർശമുണ്ടാവും. സംഖ്യാപുസ്തകം ഒരു യാത്രാവിവരണമാണെന്ന് പറയാം. മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര, ആ യാത്രാ മധ്യ അവർക്കുണ്ടാകുന്ന പരാജയങ്ങൾ, അവർ നേരിടുന്ന പ്രതിബന്ധങ്ങൾ, അവർ ഉയർത്തുന്ന പരാതികൾ, ലഭിക്കുന്ന ശിക്ഷകൾ, അവരുടെ മാനസാന്തരം, ദൈവത്തിൻ്റെ കൃപ, ഇങ്ങനെ വീണും എണീറ്റും നടക്കാൻ പഠിക്കുന്ന കാലഘട്ടമാണ് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവസാനമായി നിയമാവർത്തന പുസ്തകം മോശയുടെ അന്തിമ പ്രഭാഷണങ്ങളായിട്ടാണ് നിയമാവർത്തന പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനായി ഒരുങ്ങി ജോർദാൻ നദിയുടെ കിഴക്കേക്കരയിൽ മൊവാബ് സമതലത്തിൽ പാളയമടിച്ചിരിക്കുന്ന ജനത്തോട് മോശ നടത്തുന്ന നാല് പ്രഭാഷണങ്ങളായിട്ടാണ് നിയമാവർത്തന പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് മോശ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഇതുവരെ മന്നാ ഭക്ഷിച്ച് തൃപ്തരായിരുന്നവർ, ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നവർ കാനാൻ ദേശത്ത് ചെന്ന് കൃഷി ചെയ്ത് ഭക്ഷ്യ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് വരാം. തന്നെയും വരെ തദ്ദേശവാസികളായ കാനാൻകാരുടെ വിശ്വാസ സംഹിതകളിൽ ആകൃഷ്ടരാവാനും അവരുടെ ആഘോഷങ്ങൾ പങ്കുചേരാനും അങ്ങനെ ദൈവത്തിൽ നിന്ന് അവരെ നയിച്ചുകൊണ്ടുവന്ന് യാഹ്വേ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശ ഈ നിയമങ്ങൾ അവരെ ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിന്റെ കാതലായി നിൽക്കുന്ന സ്നേഹത്തിന്റെ പ്രമാണമാണ്, ഹൃദയത്തിലെഴുതിയ പ്രമാണത്തെക്കുറിച്ചാണ് പറയുക. എന്താണ് പ്രമാണത്തിന്റെ കാതൽ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമെന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം. ഇതാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ കാതൽ. ഇപ്പോൾ പ്രമാണത്തിന്റെ ആന്തരികത എടുത്തു പറയുന്ന ഒരു പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. എഴുതപ്പെട്ടത് അനേക വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും മോശയുടെ ഗ്രന്ഥമായി, മോശയുടെ അന്തിമ ഓജസ്സുകളായിട്ടാണ് നിയമാവർത്തന പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഈ നാല് പുസ്തകങ്ങളിലൂടെ പുറപ്പാട് സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അടുത്ത ഘട്ടം കാനാൻ ദേശം കൈയടക്കുന്നതാണ്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠന വിഷയമാക്കുന്നതാണ്. ഇപ്പോഴൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ വിചിന്തനങ്ങളെ സമാപിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, നിലവിളി കേൾക്കുന്ന നല്ല തമ്പുരാനെ, എരിയുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധനായ ദൈവമേ, അങ്ങ് വിശുദ്ധനായിരിക്കുന്നവർ ഞങ്ങളും വിശുദ്ധരാകാൻ, വിശുദ്ധരായിരിക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നുവല്ലോ. മോശയെ തിരഞ്ഞെടുത്ത് വിമോചനം നയിച്ച അവിടുന്ന് ഇന്നും ഈ വിമോചനം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിവിധങ്ങളായ അടിമത്തങ്ങളിൽ പെട്ടുപോകുന്നവർ, അത് പാപത്തിൻ്റെയും പ്രലോഭനങ്ങളുടെയും അടിമത്തമാവാം, സ്വാർത്ഥതയുടെയും സ്നേഹരായ്മയുടേതുമാവാം, സ്നേഹമില്ലായ്മയുടെ ഈ തീരത്ത് നിന്ന് അങ്ങയുടെ സ്നേഹത്തിലേക്ക് വിമോചിപ്പിക്കുന്നതിനായി അങ്ങയുടെ സ്നേഹത്തിൻ്റെ അവതാരമായി അവിടുത്തെ പുത്രനെ അയച്ച ആ വലിയ കൃപയ്ക്ക് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ പുറപ്പാട് നയിച്ച പുതിയ മോശയായ കർത്താവേ, അങ്ങയെ പിഞ്ചൊല്ലുന്നതിന്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രമാണം ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്നതിന്, അങ്ങനെ അങ്ങ് നിൽക്കുന്ന വിമോചനം സ്വന്തമായി സ്വീകരിക്കുന്നതിനുള്ള കൃപ അവിടെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
പ്രത്യാശയേകും വചനം രക്ഷയേ. We'll be right back.